കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നിങ്ങളുടെ മധ്യേ കടന്നു വരുവാനും ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാനും കൂട്ടായ്മയിൽ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുവാനും ഒക്കെയും ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്യാമ്പിന് കടന്നു വന്നത് എനിക്കും വലിയ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ കിട്ടിയതായ സമയം അവരെയും കൂടുതലായിട്ട് അറിയുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി. ഞാനും ഒത്തിരി എൻറിച്ചിലാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, ആത്മാവിനെയും പ്രാണനെയും സന്ധിവഞ്ചകളെയും വേർപിടിപ്പിക്കുമ്പോഴേയും അത് തുളച്ചു ചെല്ലുന്നതാണ്, അത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും ഭാവങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം കണ്ണുകടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. അങ്ങയുടെ വചനം ചിന്തിപ്പാനായി അടിയങ്ങൾ ഒരുമ്പെടുന്നു. അവർ തൃക്കാൽ കരുതുന്നു, തിരുവചനം കേട്ടു എന്നെഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയനെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങയ്ക്ക് നന്ദി ഞങ്ങളോട് സംസാരിച്ചാട്ട. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ഞാന് ചിന്തിച്ചപ്പോ കർത്താവിന് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുന്നതിനെ പറ്റിയുള്ള ചില ചിന്തകൾ പങ്കിടാനാണ് എന്റെ മനസ്സിൽ തോന്നിയത്. ക്യാമ്പിൽ വെച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയാനിടയായ ഒരു കാര്യം, ബി എ ഗിവർ ദാൻ എ റിസീവർ വിത്ത് റെസ്പെക്ട് ടു മെൻ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ പ്രാപിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കൊടുക്കുന്നവരായി തീരണമെന്നുള്ള ആ ഒരാശയം അതെന്നെയും കൂടുതലായിട്ട് ഒന്ന് ടച്ച് ചെയ്യാനിടയായി. അപ്പോ ഗിവിംഗ്, ദൈവത്തിന് നമ്മൾ നമുക്ക് ആദ്യമായിട്ട് കൊടുക്കാൻ ഒക്കുകയില്ല. ദൈവത്തിങ്കിൽ നിന്ന് നമ്മൾ ആദ്യമായി പ്രാപിക്കുന്നവരാ. വി ആർ റിസീവേഴ്സ് ഫ്രം ഗാഡ്. നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം. ആദ്യമായി പ്രാപിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് ദൈവത്തിന് കൊടുക്കാനോ ദൈവത്തിനോ മനുഷ്യർക്കോ കൊടുക്കാനോ ഒക്കുള്ളൂ. അതൊരു വലിയ ആത്മീയ തത്വമാ. മിനിസ്റ്ററുകളുടെ ബന്ധത്തിൽ പറഞ്ഞാൽ, ഫസ്റ്റ് ബി എ ഡിസൈപ്പിൾ ബിഫോർ ബീങ് എൻ അപ്പോസ്റ്റിൽ. ഫസ്റ്റ് യു കം ബിഫോർ യു ഗോ എന്ന് പറഞ്ഞ ആദ്യം ഒരു ശിഷ്യനായിരുന്നു കർത്താവിൽ നിന്ന് പ്രാപിക്കുക. പിന്നത്തേതിലാണ് കർത്താവിന് വേണ്ടി പോകുവാൻ നമുക്കിടയാകുന്നത്. ആദ്യമായി നീ വരിക, പിന്നത്തേതിലാണ് നീ അയക്കപ്പെടുന്നത്. ഇതെല്ലാം അതിന്റെ അതേ തത്വങ്ങളാണ്. First receive from God and then give for God and men. Amen. Praise the Lord. Appo devasanidhil aadyamayi namakkellavarkkum praapikkanulla avasaramaanu. Enna kodukkunnathine pettiyaan innu pagalkkal njan parayan pogunnathu. Pratheegiche yaagangal kodukkunnathine pettiya parayan pogunne. Kodukkunnathu prayasulla kaaryamaanu. കുഞ്ഞുങ്ങളായിരിക്കും തൊട്ടേ കൊടുക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? വി ആർ ഓൾ നാച്ചുറലി ഗ്രാബേഴ്സ് എന്ന് പറഞ്ഞാൽ, എത്രയും കിട്ടുന്നു അത്രയും പിന്നെയും പിന്നെയും നമ്മുടെ അടുക്കളിൽ ഇങ്ങനെ വലിച്ചു വരാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ? ആണോ? എന്നാൽ കൊടുത്തു തുടങ്ങുന്നത് മെച്യൂരിറ്റിയുടെ ലക്ഷണമാണ്. നമ്മൾ വളരുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോ ഈ എടുക്കാനുള്ള ആ ശ്രമം, നമ്മളിലേക്ക് ചേർക്കാനുള്ള ആ ശ്രമം, അത് പ്രകൃതിയാ ഉള്ളതും അത് കാർണലുമാ, അത് നാച്ചുറലാ. അപ്പോ ആത്മീയമായി വളരുമ്പോ നമ്മൾ അതിനെ ജയിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? നമ്മളൊക്കെ നമ്മളെല്ലാവരും നമ്മൾ നമ്മളിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് അത് ഈവൻ അനിമൽസിൽ പോലും ഉള്ളതാ. കുരങ്ങിനെ പിടിക്കാനൊരു മാർഗം ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത് കേട്ട് കാണും. കുരങ്ങിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയോ എവിടെയൊക്കെയോ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് താ ഞാൻ കേട്ടിട്ടുള്ളത്. കുരങ്ങുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കുരങ്ങിന്റെ കൈ മാത്രം അങ്ങനെ അകത്തോട്ട് പോകുന്ന ഒരു കുടം അതിനകത്ത് അവിടെ ഒരു ഫിക്സായിട്ട് കെട്ടിവെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കുരങ്ങ് കാണുകയെ ഈ കുരങ്ങിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഈ കുടത്തിനകത്ത് ഇടണം. കുരങ്ങന്മാരിങ്ങനെ നോക്കിയിരുന്നിട്ട് ഈ മനുഷ്യർ പോകുമ്പോ ഈ കുടത്തിന്റെ അത് കൈയിടും. കൈയിട്ട് എന്തെങ്കിലും സാധനം അത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്തു വന്നാലും വിടുകയില്ല. അപ്പൊ അങ്ങനെ അത് പിടിച്ചിങ്ങോട്ട് പൊക്കാൻ ശ്രമിക്കുമ്പോ കൈ മടക്കിയിരിക്കുന്നത് കൊണ്ട് ഈ കുടത്തിന്റെ ആ വക്കിനകത്തൂടെ അതിന്റെ ആ നെക്കിൽ കൂടെ വെളിയിലോട്ട് വരത്തില്ല. അപ്പോ കുരങ്ങിനെ അറിയാൻ വയ്യ, ഈ കയ്യിലെ സാധനം വിട്ടുകഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ റിലീസ് ആവുമെന്ന് അറിയാൻ വയ്യ. അപ്പോ അന്നേരം അങ്ങനെ കൈ ഇട്ട് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുരങ്ങിനെ പോയി പിടിക്കാൻ ശ്രമിച്ചാൽ കുരങ്ങ് ഓടാൻ ശ്രമിക്കുമെങ്കിലും ഒരിക്കലും ഈ പിടിച്ചിരിക്കുന്ന പിടി വിടാത്തത് കൊണ്ട് ഈ കുരങ്ങിനെ ഈസി ആയിട്ട് പിടിക്കാൻ ഒക്കുമെന്നാ പറഞ്ഞു കേട്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് മൃഗങ്ങളിൽ പോലുള്ള ഒരു പ്രവണതയാണ്. ഫസ്റ്റ് ബീയിങ് എ ഗ്രാബർ ആൻഡ് നോട്ട് റിലീസ്. ഒന്ന് പിടിച്ചാൽ പിന്നെ വിടാത്തത്. നമ്മളാരും അങ്ങനെ ആകരുത്. ശാഠ്യമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ ആ ശാഠ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചത് എന്നാണ്. അപ്പോ നമ്മൾ പിടിച്ചതിൽ വിടേണ്ടതിനെ വിടണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് പ്രാപിച്ചത് അത് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിനൊരു തടസ്സമാണ്. പലപ്പോഴും നമ്മുടെ ജീവൻ തന്നെ അപായത്തിലാകുന്നത് വിടേണ്ട കാര്യങ്ങളെ സമയത്ത് വിടാത്തത് കൊണ്ടാണ്. കുരങ്ങിന്റെ ഉദാഹരണം ഓർക്കുക. ഓക്കെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മള് ദൈവത്തിന് കൊടുക്കുന്നവരായി വളരുവാൻ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ വായിക്കണ്ട, മെയിൻ പോർഷൻ അല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നാം കൊടുക്കുവാൻ കഴിയുന്നത് ഒരു ഫലമാണ്, അതിന് നാം കർത്താവിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് റിസീവ് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഗിവേഴ്സ് ആകണം. സാധാരണ നമ്മുടെ യുവാക്കന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ സഭയിലെ കാര്യമല്ല, പൊതുവെ ലോകപ്രകാരമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പഠിക്കുക, ഒരു ജോലി കിട്ടുക, ഒരു വലിയ ശമ്പളം വാങ്ങുക. അപ്പോ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്തുവാ? ലോകത്തിൽ നിന്ന് എന്തോ കിട്ടണം, നമുക്ക് പണം കിട്ടണം. അപ്പൊ ലോകത്തെ നമുക്ക് പണം തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതിനപ്പുറത്തായിട്ട് സമൂഹത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. സമൂഹം നമുക്ക് എന്താ? സമൂഹത്തെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു മാധ്യമം മാത്രമായിട്ടാണ് നാം ഭൗതികമായി കാണുന്നത്. അതിലുപരി സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നെന്നും നമ്മൾ മറ്റുള്ളവർക്ക് എന്തോ കൊടുക്കേണ്ടതാണെന്നും ബാല്യം മുതൽ നമ്മൾ പഠിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഒരു റീ എംഫസിസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോ എനിക്കെന്തോ കിട്ടി എന്നുള്ളത് മാത്രമല്ല, എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നുകൂടെ നാം ചിന്തിച്ച് തുടങ്ങണം. അഗ്രി വിത്ത് മീ? കുഞ്ഞുങ്ങൾ ചിന്തിക്കണം, യുവാക്കന്മാർ ചിന്തിക്കണം. എന്നെ അപ്പനമ്മമാർ വളർത്തിയത് കൊണ്ട് അല്ലെ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തോ പ്രയോജനമുണ്ടായി. ചിന്തിക്കാമോ? കുഞ്ഞുങ്ങൾക്ക് ആമേൻ പറയാം. എഗ്രി? കൺസിഡർ, യു വിൽ ഇംപ്രൂവ്. നിങ്ങൾ നിങ്ങളുടെ ഔട്ട്പുട്ട് അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യും. പ്രയോജനമുള്ളവരായി വളരുവാൻ നിങ്ങളെ അത് സഹായിക്കും. അതിനു പകരം എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളുടെ കുറവാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. ഇത് സഭയിലും അത് അന്വർത്ഥമാണ്. നമ്മൾ കടന്നു വരുന്നു, ആരാധിക്കുന്നു, നാം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ തുടർന്നുള്ള നമ്മുടെ ആത്മീയ ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിൽ നിന്ന് ലഭിക്കുന്ന, കർത്താവിൽ നിന്ന് പ്രാപിച്ച്, മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അതിനെ അവലോകനം ചെയ്യുവാൻ നമുക്കിടയാകണം. എല്ലാവർക്കും മലയാളം മനസ്സിലാകുമോ? ഹൗ മെനി ഓഫ് യു വാണ്ട് ഇംഗ്ലീഷ് ഇൻ ബിറ്റ്വീൻ? ലെറ്റ് മീ സീ യുവർ ഹാൻഡ്സ്. വൺ ദേർ, ഫ്യൂ ദേർ. ഓക്കെ, വി ഷുഡ് എക്സാമിൻ അവേഴ്സെൽസ് ഇൻ ടേംസ് ഓഫ് വാട്ട് വി ഗിവ് അതേഴ്സ്, നോട്ട് ഓൺലി വാട്ട് വി റിസീവ് ഫ്രം അതേഴ്സ്, ഐദർ അറ്റ് ഹോം or in the church or in the larger society. Once again I repeat about the society. We believers, we have a feeling that the world is the enemy and we are strangers here and our only work is go to heaven. But God has kept us in the world with a mission. Devan nammale logathil oru mission thannittu ഒരു പ്രവൃത്തി തന്നിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. അത് പൂർത്തീകരിപ്പാനായിട്ട് ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തെ നാം ചിന്തിക്കുമ്പോൾ നമ്മിൽ നിന്ന് ലോകത്തിനു വേണ്ടി നാം കൊടുക്കേണ്ടതായ ലോകമയത്വം സ്വീകരിക്കാതെ, നോട്ട് എന്ററിംഗ് ദ വേൾഡ്ലിനെസ് ഇൻ യു, യുവർ കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്, ഓൾവേസ് തിങ്ക് അബൌട്ട് ഇറ്റ്. യെസ്, that will give the young people purpose. ഇപ്പോ കൂടി പോയാൽ ഒരു ജോലി ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കുന്നതല്ലാതെ ലോകത്തിൽ മിനിസ്ട്രിക്ക് വേണ്ടി വെളിയിലുള്ള ആളുകൾ മിനിസ്ട്രി ചെയ്യുന്നു, അവർ പ്രസംഗിക്കുന്നു, അവർ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ മിനിസ്ട്രിക്കുള്ള സ്പെഷ്യൽ കോൾ ഇല്ലാത്ത ആൾ എല്ലാരും മിനിസ്റ്റേഴ്സ് ആണ്. എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള സർവീസ്, ആവശ്യമായിട്ടുള്ള ഒരു കൊടുക്കാനുള്ള മോട്ടിവേഷൻ, അത് നമ്മുടെ യുവജനങ്ങളെ കുറച്ചുകൂടെ ഉത്സാഹമുള്ളവരാക്കും. അത് കേട്ടിങ്ങി, അത് വളരെ ആവശ്യമാണ്. ആവശ്യങ്ങൾ സമൂഹത്തിൽ പലതുണ്ട്, എന്നാൽ ദൈവമക്കൾക്ക് മാത്രം ചെയ്യുവാനൊക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ട്, വേറെ ആർക്കും അത് നിറവേറ്റാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യണം. അപ്പോ സഭയുടെ മെമ്പർഷിപ്പ് വർദ്ധിക്കും, അനേകര് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. യെസ്, സ്റ്റാർട്ട് ബീയിങ് ഗിവേഴ്സ്, എംഫസൈസ് ഇറ്റ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക ഗിവിംഗ്, ഗിവിംഗ് ബിക്കം സാക്രിഫൈസ്. കൊടുക്കുന്നത് യാഗമാകുന്നത് എപ്പോൾ? അതിന്റെ ചില കണ്ടീഷൻസ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്തു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, യാഗം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഞാൻ യാഗത്തെ പറ്റി പറയുന്നതല്ല എന്റെ വിഷയം, അതിന് ചില ക്വാളിറ്റീസ് നമ്മള് ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തെ ആരാധന അതിനകത്ത് വരും. എനി കോൺട്രിബ്യൂഷൻ ഫ്രം യു ഇറ്റ് കംസ്. ഓക്കെ, പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ യാഗപീഠം പണിയുന്നതിനെ പറ്റിയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. നമുക്ക് വായിക്കാം. ഇവിടെ യാഗം കഴിക്കുന്നതിനെ പറ്റിയും യാഗപീഠം പണിയുന്നതിനെ പറ്റിയും ബൈബിൾ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാ, അതല്ല ഞാനിവിടെ എടുക്കുന്നത്. ചില ആത്മീയ പാഠങ്ങൾ എടുത്തു പറയാനാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതിനെ പറ്റി. ഇവിടെ ദൈവം പറയുന്നു, നീ എനിക്കൊരു യാഗപീഠം പണിയുമ്പോൾ നീ അത് മണ്ണുകൊണ്ടൊരു യാഗപീഠം പണിയണം. അതാ ഒന്നാമതായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് യാഗപീഠം എന്തുകൊണ്ട് പണിയണം? മണ്ണുകൊണ്ട് പണിയണം എന്ന് പറഞ്ഞ ഈ മണ്ണുകൊണ്ട് യാഗപീഠം പണിയുന്നതിന്റെ പ്രത്യേകത എന്തുവാ? ഒരു പക്ഷേ മണ്ണുകൊണ്ട് യാഗം പണിതാലുള്ള ഒരു പ്രത്യേകത എന്തുവാ? ഇതിന്റെ ആത്മീയ പാഠമാണ് നമ്മൾ എടുക്കുന്നത്. പഴയ നിയമത്തിലെ യാഗങ്ങളല്ല നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷെ ഇതിനകത്ത് ഒരു സ്പിരിച്വൽ ലെസൺ ഉണ്ട്. നിങ്ങള് പണ്ട് കാലത്ത് മണ്ണുകൊണ്ടുള്ള കുടിലുകളിൽ താമസിച്ചപ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ മണ്ണുകൊണ്ടുള്ള ആ തറയൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ചാണകം കൊണ്ട് തറയൊക്കെ മിനുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെ മണ്ണുകൊണ്ട് തറ ഉണ്ടാക്കിയാൽ അവിടെയുള്ള ഒരു പ്രത്യേകത എന്തെങ്കിലും പറയാം? ഇപ്പോഴത്തെ നമ്മുടെ തറ, അതായത് ടൈൽസ് കൊണ്ടുള്ള തറയും ആ മണ്ണുകൊണ്ടുള്ള തറയും എന്നുള്ള വ്യത്യാസം ഒന്ന് പറയാവോ? എന്തോ മണ്ണുകൊണ്ടുള്ള അത്ര സോഫ്റ്റ് ആണ്. തന്നെയല്ല, ഇനിയും എന്ത് രണ്ട് കാര്യം കൂടി പറ. തണുപ്പുണ്ട്, പിന്നെ ഫ്രഷ്നെസിന്റെ കാര്യം പറ. പുതുമയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് പറ. നമ്മൾ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ സിമെന്റ് കൊണ്ട് ചെയ്താൽ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ ചെയ്താൽ മതി അല്ലേ? എന്നാൽ മണ്ണുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ എപ്പം വേണോ അന്നേരം പുതുതായിട്ട് പിന്നെയും പിന്നെയും ചെയ്യണം. ശരിയാണോ അല്ലേ? കഴിഞ്ഞ വർഷം ചെയ്തത് അതേ പുതുമയിൽ, ആ യാഗപീഠം ആ പുതുമയിൽ ഇന്ന് കാണത്തില്ല. ഇന്ന് യാഗപീഠം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇന്ന് പിന്നെയും പുതുതായിട്ട് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ഉള്ള ആരാധന ഇന്ന് ആരാധിച്ച് വെക്കാൻ നിന്നെ കൊണ്ടൊക്കുകയില്ല. നമ്മൾ എല്ലാ സംഗീതവും ഓർക്കസ്ട്ര എല്ലാം ഫിറ്റ് ചെയ്ത് ഒരു നല്ല ആൽബം ഇറക്കിയാൽ ആ ആൽബം എല്ലാവരും കേട്ടാലും അത് നിന്റെ ആരാധനയാകില്ല. You need to begin again. It is your worship is not for tomorrow. Every time it is for today. Will you receive it? Praise the Lord. Hallelujah. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവം പറഞ്ഞു എനിക്ക് അങ്ങനെ പെർമനന്റ് സ്ട്രക്ചർ ഒന്നും നിങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കണ്ട. ഹല്ലേലൂയ. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ പണിതു എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നലെ പോയവർ ചെയ്തതുപോലുള്ള യാഗം അതേ പോയിന്റിൽ നിനക്ക് പിന്നെയും ആരംഭിക്കാനൊത്തൊന്നും വരത്തില്ല. യു നീഡ് ടു ബിഗിൻ ന്യൂ. ഒത്തിരി ഇംപ്ലിക്കേഷൻസ് ആണ് അതിന്. പ്രൈസ് ദി ലോർഡ്. പാട്ട് പുസ്തകത്തിൽ പാട്ടുള്ളത് കൊണ്ട് നമ്മൾ പാടി, അതിവിടെ സ്ക്രീനിൽ വരുന്നതുകൊണ്ട് പാടി. പക്ഷേ ഇതൊന്നും പോരാ, അതിലുപരിയായി നിന്റെ ഒരു ഇനിഷ്യേറ്റീവ്, നിന്റെ ഒരു സമർപ്പണം, ഒരു പുതിയ സമർപ്പണം ആരാധനയിൽ വെളിപ്പെടണം. ഹല്ലേലൂയാ. കർത്താവ് പറഞ്ഞു, ശമര്യക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മുടെ സത്യം. ദൈവമായിരിക്കുന്ന സത്യം മാത്രമല്ല, നമ്മളായിരിക്കുന്ന സത്യം. അതുകൊണ്ട് യാതൊരു കോപ്പി റൈറ്റിംഗും അല്ല. ഹല്ലേലൂയ. അതതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ആണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ലുക്സ് ഫോർ യുവർ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ. ദൈവത്തിന് കൊടുക്കുന്നതാണല്ലോ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ അനേകം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം മഹാന്മാർ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, ദൈവത്തിന് കൊടുക്കുന്നത്, ഞാൻ പിള്ളേരോടാ സംസാരിക്കുന്നത് ഇപ്പോ, നിങ്ങളുടെ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ദൈവത്തിന് കൊടുക്കാനായിട്ടൊരു അവസരമുണ്ടെന്ന് അറിഞ്ഞാലും അത് ഈ യാഗത്തിന്റെ മെസ്സേജിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. രണ്ടാമതായി ദൈവം പറഞ്ഞു, അഥവാ കല്ലുകൊണ്ടാണ് ഒരു യാഗപീഠം പണിയുന്നതെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിന് ഷേപ്പ് വരുത്തിയതായ കല്ലുകൾ കൊണ്ട് യാഗപീഠം പണിയരുത്. നിങ്ങൾ നാച്ചുറലായിട്ടുള്ള കല്ലുകൾ കൊണ്ട് വേണം യാഗപീഠം പണിയാൻ. എന്ന് പറഞ്ഞാൽ അതെന്തോ അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് മിനുകി കഴിഞ്ഞാൽ കല്ലുകൾ, നമ്മൾ വീടൊക്കെ പണിയുമ്പോ കല്ലുള്ളതുപോലെ എടുത്തല്ല പണിയുന്നേ, ആ കല്ല് കട്ട് ചെയ്ത് നല്ല ഷേപ്പ് വരുത്തി അതിന്റെ നീളവും വീതി ഉയരം എല്ലാം ക്രമീകരിച്ചാണ് നമ്മൾ പണിയുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, യാഗപീഠത്തിന്റെ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യരുത്, നിന്റെ ആയുധം ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തുള്ള കല്ലുകൊണ്ട് നീ പണിയരുതെന്ന് പറഞ്ഞ എന്താ അതിന്റെ ആത്മീയർത്ഥം? ഗോഡ് വാണ്ട്സ് യു ടു ബി ഒറിജിനൽ. പ്രൈസ് ദി ലോർഡ്. ഗോഡ്, ദൈവം നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് ദി ഒറിജിനൽ യു. അടുത്തിരിക്കുന്ന ആള് ഹല്ലേലൂയ പറയുന്ന കേട്ടുകൊണ്ട് നീ പറഞ്ഞ പോരാ. ഞാൻ ടോക്കിംഗ് ഇൻ പ്ലെയിൻ ലാംഗ്വേജ്. If you just repeat, somebody else says, it is not enough for God. Devathina adu venda, adu pora. God wants the original you. Your original contribution. Praise the Lord. ഹല്ലേലൂയ. അപ്പോ ഹൗ ഫാർ ആർ വി ഒറിജിനൽ? ഗോഡ് ലവ്സ് ദി ഒറിജിനൽ. ദൈവത്തിന് അത് മതി. ഏച്ചു വെക്കുന്നതും വെച്ച് കെട്ടിയതും ഒന്നും ദൈവത്തിന് വേണ്ടാന്ന്. ആർട്ടിഫിഷ്യൽ തിങ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാടാൻ കഴിയുമെന്ന് കാണിക്കാൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ആരാധനയിൽ പാടാൻ കഴിയുന്ന ആൾക്കാരെ വിളിച്ചു പാടിക്കുന്നതും ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ആരാധനയുടെ മോടി ഒന്ന് വർദ്ധിപ്പിക്കുവാൻ നമ്മള് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഓർക്കുക, മനുഷ്യർക്കത് ആകർഷണീയമാണെങ്കിലും ദൈവത്തിന് അംഗീകാരമാണെങ്കിൽ അത് നിന്റെ ഒറിജിനൽ ആയിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ മാതാപിതാക്കന്മാർ ഏറ്റവും സന്തോഷിക്കുന്ന സമയം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ചുമ്മനം തരുന്ന സമയമായിരിക്കും അല്ലേ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് മമ്മി അല്ലേ ഡാഡി എന്നും പറഞ്ഞ് ഒരു ചുമ്മനം തന്നാൽ. പക്ഷെ ആരെങ്കിലും പറയുകയാന്നിരിക്കട്ടെ, മോനെ മമ്മി എന്താ ഒന്ന് ചുമ്മനം ചെയ്യാത്തത്, അല്ലെ ഡാഡി എന്താ ചുമ്മനം ചെയ്യാത്തതെന്ന് ആരെങ്കിലും പറഞ്ഞ് ആ കുഞ്ഞ് വന്ന് നിങ്ങൾക്ക് ചുമ്മനം തന്നാൽ നിങ്ങളത് എത്ര ആസ്വദിക്കും. മാതാപിതാക്കന്മാർ പറഞ്ഞാട്ടെ, നിങ്ങൾ അത്ര നേരത്തേതുപോലെ ആദ്യം പറഞ്ഞാൽ ആസ്വദിക്കുമോ? അത് ഇല്ല, എന്തോ ഒരു കുറവ് അല്ലേ. യെസ്, നമ്മുടെ എൽഡേഴ്സ് നമ്മളെ ഉത്സാഹിപ്പിക്കും, ആരാധനയ്ക്ക് കൊടുക്കാൻ ഉത്സാഹിപ്പിക്കും, എല്ലാം ഉത്സാഹിപ്പിക്കും. പക്ഷെ എല്ലാവരും കേട്ടാട്ട് ആ ഉത്സാഹിപ്പിക്കുന്നതൊക്കെ ട്രെയിനിങ് പീരീഡാ. എന്നാൽ നിന്റെ ഒറിജിനലായിട്ടുള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ താമസിക്കരുത്. എയിം ഫോർ ദാറ്റ്. യെസ്. ഇനിയും പിന്നെയും കർത്താവ് പറഞ്ഞു, എന്റെ യാഗപീഠത്തിന്മേൽ നീ നിന്റെ നഗ്നത കാണത്തക്കോണം പടികളാൽ നീ കയറരുത് എന്ന് പറഞ്ഞാൽ. അടക്കോ ഒതുക്കോ ഉള്ളവനായിട്ട് ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ ബി ഹംബിൾ, ഡോണ്ട് എക്സാൾട്ട് യുവർ സെൽഫ്. നീ എല്ലാത്തിനെയും മീതയാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഞാൻ അതിന്റെ ആ ഫിസിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്ന ആത്മീയാർത്ഥം പറയുകയാണ്. ദൈവത്തിന് കൊടുക്കുമ്പോ ഞാൻ ആ ഏറ്റവും കൂടുതൽ കൊടുത്തതെന്നോ എന്റെ കൊടുപ്പൊന്ന് കണ്ടോന്നോ ഇനിയും ഹല്ലേലൂയ സ്തോത്രം പോലും അങ്ങനെ പറയരുത്. നാം നമ്മെ തന്നെ താഴ്ത്തി, നമ്മൻ തന്നെ എത്രയും താഴ്ത്തുന്നോ അത്രയും നാം കർത്താവിനെ മഹത്വപ്പെടുത്തുക. അല്ലാതെ ഹല്ലേലൂയയുടെ ഒച്ചയിലല്ല അതിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന് കൊടുക്കുന്നതിന്റെ ഒരു യാഗം, ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇന്ന് പകൽക്കാലം കണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. എബ്രായ ലേഖനം 9:9 വായിച്ചത്,
ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ, അതിനൊത്തവണ്ണം ആരാധനക്കാരനും മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു.
ഓക്കെ, അവരുടെ ആ ഈ യാഗങ്ങൾ അർപ്പിച്ചത് അവരെ പെർഫെക്റ്റ് ആക്കുകയല്ല, പിന്നെയോ അവർ പെർഫെക്റ്റ് ആയിരുന്നതിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് വേണമായിരുന്നു. ഒരുപക്ഷെ അതിന്റെ അത്രയും ആഴം മനസ്സിലാക്കാൻ പ്രയാസമെന്ന് ഞാൻ പറയാം. അവരായിരുന്ന അവസ്ഥയുടെ ഒരു പെർഫെക്ഷനായിട്ടാണ് ആ യാഗം ഇരുന്നതെന്നുള്ളതാണ്. ഇറ്റ് ഡിഡ് നോട്ട് മേക്ക് ദം പെർഫെക്റ്റ്. That was an expression of the maturity they have achieved. Hallelujah. Praise the Lord. അപ്പോൾ നാം പെർഫെക്റ്റ് ആകാനല്ല ദൈവത്തെ ആരാധിക്കുന്നേ. ആരാധന എന്ന് പറയുന്നത് എന്താ? നീ വന്നെത്തിയ പെർഫെക്ഷന്റെ ഒരു പ്രകടനമായിരിക്കണം. ഇനിയും ആരാധനയെ പറ്റി, ആരാധന ഒരുപക്ഷെ ആ പറഞ്ഞ കാര്യം അത്രയും ക്ലിയർ ആയെന്ന് വരത്തില്ല. അതല്ലല്ലോ, അത് അവിടുത്തെ മെയിൻ തീമും അതല്ല. ഇനിയും ചില വാക്യങ്ങൾ വായിച്ച് ദൈവം എങ്ങനെയാണ് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ, ആരാധനയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 15:22 അത് ശമൂവേൽ ശൗലിനോട് പറയുന്നതാണല്ലോ, വായിച്ചത്.
ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹന്നയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്.
ശ്രദ്ധിച്ചാട്ട്, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തോടൊന്നും കൂട്ടുന്നില്ല. യു കനോട്ട് ആഡ് എനിതിങ് ടു ഗാഡ്. പിന്നെയോ നാം ദൈവത്തിന് കൊടുക്കുന്നത് നമ്മോടാണ് കൂട്ടുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഗിവർ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ അങ്ങനെ ഇവിടെ പറയുകയാണ്, അനുസരണം ബലിയേക്കാളും മുട്ടാടുകളുടെ മേഴ്സിനേക്കാളും നല്ലത്. അങ്ങനെയാണെങ്കിൽ ആ കൊടുപ്പിന്റെ അംഗീകരണം, ആ കൊടുപ്പിന്റെ ക്വാളിറ്റിയിൽ നിന്നാണ് ദൈവം നിശ്ചയിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നത് ദൈവത്തോട് എന്തെങ്കിലും കൂട്ടുന്നുണ്ടോ? ഇല്ല, അത് കൊടുക്കുന്ന ആളിനോടാണ് അത് ചേർക്കുന്നത്. അതാണ് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. കാരണം ദൈവത്തിന് നമ്മുടെ ആരുടെ ഒന്നും ആവശ്യമില്ല. പ്രൈസ് ദ ലോർഡ്. 40-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിച്ചാട്ടെ.
ഹന്നയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു
ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു.
ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ദൈവത്തിന് ഏതാണ്ട് വേണ്ടുന്നത് കൊണ്ട് നമ്മൾ ഏതാണ്ട് ചെയ്യുന്നൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ദൈവത്തിന് ഏതാണ്ട് വേണ്ടുന്നത് കൊണ്ട്, ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ദൈവത്തിന് ഏതാണ്ട് കിട്ടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മോട് പറഞ്ഞു നമ്മൾ ചിന്തിക്കരുത്. അത് അംഗീകരിക്കപ്പെടുന്ന ഒരു യാഗമാകില്ല. ദൈവം പറയുന്നു ഹനനയാവും, ഇവിടെ വചനം പറയുന്നു ഹനനയാവും ഭോജനയാവും നീ ഇച്ഛിച്ചില്ല, ഹോമയാവും പാപയാവും നീ ചോദിച്ചില്ല. അവിടെ ഇടയ്ക്ക് പറയുകയാണ് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. എന്താണ് ഈ ചെവികളെ തുളച്ചിരിക്കുന്നത്? അത് നമ്മുടെ സഹോദരന്മാരുടെ കാതിൽ കിഴുത്തേട്ട കാര്യമല്ല, അത് പഴയ നിയമത്തിലുള്ള ഒരു റെഫറൻസ് ആണത്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവം കൽപ്പന കൊടുത്തു ഒരു ഒരു എബ്രായ ദാസൻ ഒരാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ജൂബിലി സമ്മത്സരമാകുമ്പോൾ ഇവനെ എന്ത് ചെയ്യണം? വെറുതെ വിട്ടേക്കണം. അപ്പൊ അവനെ 7-ാം സമ്മത്സരത്തിൽ 6 വർഷം സേവ ചെയ്ത് 7-ാം വർഷമാകുമ്പോൾ ഇവനെ പൊക്കോളാൻ പറയണം. നീ ഇനിയും സേവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോ ഈ ദാസൻ പറയുക, യജമാനെ അങ്ങേ വിട്ട് എനിക്ക് പോകണ്ട, എനിക്ക് അങ്ങയുടെ കൂടെ പാർത്താൽ മതി എന്ന് പറഞ്ഞാൽ ദൈവം കൽപ്പന കൊടുത്തു ഈ ദാസനെ കട്ടിലക്കാലിന്മോട് ചേർത്ത് വെച്ച് അവന്റെ ചെവിയിൽ ഒരു സുഷിരം ഇടണം. ആ സുഷിരം പറയുന്ന മെസ്സേജ് എന്തുവാ? ഞാൻ എന്നേക്കും ഈ യജമാനന്റെ ദാസനാണ്, ഈ യജമാനെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് സാക്ഷിച്ചു എന്നുള്ളതിന്റെ അവന്റെ തീരുമാനത്തിന്റെ ഒരു ലക്ഷണം അവന്റെ ശരീരത്തിൽ വഹിക്കണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഇത്രയും കാലം ഈ 6 വർഷക്കാലം ഈ ദാസൻ യജമാനെ സേവിച്ചത് ആർക്ക് വേണ്ടുന്നത് കൊണ്ടാ? യജമാനു വേണ്ടുന്നത് കൊണ്ടാ? എന്നാൽ തുടർന്ന് ഈ ദാസൻ യജമാനെ സേവിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടുന്നത് കൊണ്ടാ? ദാസന് വേണ്ടുന്നത് കൊണ്ടാ. മനസ്സിലായോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പരപ്രേരണയ്ക്ക് വിധേയപ്പെട്ട് സഭയിൽ വരുന്നവരാ പലപ്പോഴും നമ്മൾ. പേരൻസ് പറഞ്ഞു, അല്ലെ എൽഡേഴ്സ് പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു, അത് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കും. അത് പേടിച്ചാ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഇന്നു മുതൽ ഇത് എന്റെ തിരഞ്ഞെടുപ്പാണ്, എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് കൊടുക്കുന്നത് പറയുന്ന ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ആ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ആ തീരുമാനം എടുക്കണം. ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. യെസ്, ആമേൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അത് ദാസന്റെ തീരുമാനമാണെന്നുള്ള, തിരഞ്ഞെടുപ്പാണെന്നുള്ള ഒരു സമയത്തേക്ക് അത് വരുമ്പോൾ ആ നിമിഷത്തിൽ പലരും വിട്ടുപോകും. കർത്താവായ യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ട് ശിഷ്യന്മാരിൽ പലരും ഇത് കഠിനം, പ്രത്യേകിച്ച് ഞാന് എന്റെ ശരീരം തിന്നുകയും എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോ ചില ആളുകൾ പറഞ്ഞു ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ അന്നു മുതൽ അതുവരെ അവനെ പിൻപറ്റിയതായ പല ആളുകളും പിൻവാങ്ങിപ്പോയപ്പോ പന്തിരുവരെ യേശു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞ വാക്കാണ്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോ വാ 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 എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിക്കുമ്പം വരുന്ന വരവല്ല, പിന്നെയോ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുമ്പോഴും ഇല്ല ഞാൻ പോകുന്നില്ല ഞാൻ മുൻപോട്ട് കർത്താവിന്റെ കൂടെ എന്ന് പറയുന്ന സമർപ്പണമാണ് നിന്റെ ഒറിജിനൽ. ഇതിന്റെ പേരാണ് ആയുധങ്ങൾ കൊണ്ട് വെട്ടി, മുമ്പേ പറഞ്ഞ ആയുധങ്ങൾ കൊണ്ട് വെട്ടി ഉണ്ടാക്കിയ കല്ലുകൊണ്ട് യാഗപീഠം പണിതൻ പണിയരുതെന്ന് പറഞ്ഞ ഇതാ. യെസ്, ആമേൻ. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ അതിനൊന്നും ഭാഗ ശോധന ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് യാഗത്തെപ്പറ്റി പ്രായോഗിക പ്രാക്ടിക്കൽ സാക്രിഫൈസസ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രായോഗികമായ ചില യാഗങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഒരുപക്ഷെ അത് മുഴുവനും വായിക്കാൻ നമ്മുടെ സമയം മതിയായെന്ന് വരത്തില്ല. ചില കാര്യങ്ങൾ മാത്രം താവട്ട് വായിച്ചാട്ടെ, ചില വാക്യങ്ങൾ വായിരുത്. ഹെബ്രൂസ് 13:13
സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും.
അതിന്റെ 10 തൊട്ട് വായിച്ചു.
കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിൽ പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്.
പ്രൈസ് ദ ലോർഡ്. ഈ വായിച്ച ഭാഗത്ത് 3 പ്രാവശ്യം യാഗം യാഗം എന്ന് പറയുന്നുണ്ട്. അത് മാത്രം ഒന്നുകൂടെ ഒന്ന് പറയാമോ, ഒന്ന് എടുത്തു പറയാമോ? യാഗമല്ലേ യാഗപീഠം എന്ന് പറയുന്ന ആരെങ്കിലും പറയാം, യാഗമല്ലേ യാഗപീഠം എന്ന് പറയുന്ന റെഫറൻസ് ഈ വായിച്ച ഭാഗത്തുള്ളത്? നിങ്ങൾ ആ ഒരു ഫ്രേസ് മാത്രം ഒന്ന് പറഞ്ഞാട്ടെ. അദ്ധരഫലം എന്നതായ സ്തോത്രയാഗം. നമ്മൾ ഈ ഭാഗത്തേക്ക് വരാൻ പോവാ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ ഒന്നുകൂടെ ഒന്ന് അവലോകനം ചെയ്യാൻ പോവുക. ഇവിടെ പറഞ്ഞു അദ്ധരഫലം എന്ന് പറയുന്ന സ്തോത്രയാഗം. ഇനിയും ഈ വകയാഗം ദൈവം പ്രസാദിക്കുന്ന യാഗം ഏത്? നന്മ ചെയ്യുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന ഈ വകയാഗം. ഇനിയും ഓ പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ മനസ്സിലാകാതെ വിട്ടുകളയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും വായിച്ചങ്ങ് വിട്ടുകളയും. കൂടാരത്തിൽ വസിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ ആ ട്രാക്കിലാണ്, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. ഇനി ഇവിടെ പറയുന്ന ഈ യാഗം, ആ സാക്രിഫൈസ് എന്ന് പറയുന്നതിന്റെ ആ പുതിയ നിയമത്തിലെ ആശയം, കർത്താവ് നമുക്ക് തന്നെ തന്നെ തന്നുള്ള ആ ഒരു വലിയ യാഗം കർത്താവ് കാണിച്ചു തന്നു. എന്നാ കൊച്ചു കൊച്ചു യാഗങ്ങൾ. ഈ യാഗം എന്ന് പറയുന്നത് നമ്മൾ ഏതാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത് തന്നെയല്ല, നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ ആ നടപ്പിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്ത് യാഗമുണ്ടെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവിടെ ഒന്നാമതായി അവിടെ ആ പ്രിയ സഹോദരി പറഞ്ഞതായിട്ടുള്ള അതാണ് ഒന്നാമതായിട്ട് എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ യാഗം എന്തെന്നറിയാമോ? കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തതായ ഒരു യാഗപീഠം. പ്രൈസ് ദി ലോർഡ്. ഇതെന്തോ യാഗപീഠമാ, ഇതെന്തോ ആ യാഗം. യാഗം തന്നെ പലതരത്തിലുള്ള യാഗമുണ്ട്. പഴയ നിയമകാലത്തുള്ള ആരാധന സ്ഥലത്ത് യാഗങ്ങൾ നടക്കുന്നതിന്റെ പ്രത്യേകത, ഈ പുരോഹിതന്മാരുടെ കുടുംബം അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ആരും യാഗം കഴിക്കാൻ വന്നില്ലേ പുരോഹിതന്മാരുടെ വീട്ടിന് ചെലവ് കഴിക്കില്ല. ആ രീതിയിൽ ആ ദൈവം അത് ഉണ്ടാക്കിയിരുന്നു, ദൈവം അത് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് അങ്ങനെയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് യാഗങ്ങൾ കഴിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യരുടെ ശ്രദ്ധ ഒരുപക്ഷെ എന്തിനായിരിക്കാൻ പോയിരുന്നത്? ഞങ്ങളുടെ ഓഹരി എന്താണെന്നുള്ള ചിന്തയായിരിക്കാം പലരുടെയും മനസ്സിൽ പോയിരുന്നത്. അപ്പോ ആ യാഗങ്ങളുടെ തെറ്റായ ഉപയോഗം ഇസ്രായേലിൽ പലരും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഏലിയുടെ പുത്രന്മാര്. നിങ്ങൾക്കറിയാം ഏലിയുടെ പുത്രന്മാർ അവരാരെങ്കിലും യാഗം കഴിക്കാനായിട്ട് വരുമ്പോ അവരെന്ത് ചെയ്യും? മുപ്പല്ലിയുമായിട്ട് പോയി അവിടെ നിൽക്കും, യാഗം കഴിക്കുന്നതിന് മുമ്പേ നിൽക്കും. ആദ്യം ഞങ്ങളുടെ വീതെന്താ എന്നും പറഞ്ഞ് അവര് മുപ്പല്ലിയുമായിട്ട് നിന്ന് യാഗവസ്തുവിൽ നിന്ന് മെച്ചമായത് അവർ മുപ്പല്ലിയെ കുത്തി എടുത്തുകൊണ്ട് പോകും. അപ്പോ ആളുകൾ എന്ത് പറയും? അല്ല ഞങ്ങൾ യാഗം ഒന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിള്ളേര് നിൽക്കുകയില്ല. അവർ പറയും ഞങ്ങൾക്ക് ഇപ്പം വേണം, ഞങ്ങളുടെ വീത ഇപ്പം വേണം. നോക്കൂ എന്തുമാത്രം ദൈവസന്നിധി അപലപിക്കുന്ന രീതിയിലേക്ക് അത് പോകാനിടയായി. അപ്പോ ആ യാഗം എന്ന് പറഞ്ഞ അവരുടെ ചിന്ത അവരുടെ വീതമെന്നായിരുന്നു. എന്നാൽ ബേൺഡ് ഓഫറിങ് യാഗത്തിനകത്ത് മുഴുവനായിട്ടും ദഹിപ്പിക്കുന്നതായിട്ടുള്ള യാഗമുണ്ട്. അതിന്റെ പ്രത്യേകത അതിന്റെ ഒരു വീതവും ആർക്ക് കിട്ടുകയില്ല, ഈ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുകയില്ല. ഞാൻ ഇതും ലെറ്റ് മീ ടെൽ യു ഇൻ ദ പ്ലെയിൻ ലാംഗ്വേജ്, വൺ സാക്രിഫൈസീസ് ഡൂയിങ് തിങ്സ് വിതൗട്ട് റെഫറൻസ് ടു വാട്ട് യു വിൽ ഗെറ്റ്. ഹല്ലേലൂയ. ഏത് കാര്യവും ദൈവനാമത്തിൽ ചെയ്യുമ്പോ ഇതിന്റെ ഫലമായി എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നാം ചിന്തിക്കാതെ അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു സാക്രിഫൈസ് ഉണ്ട്. ഈ സാക്രിഫൈസ് നമ്മൾ ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. വി ഓൾവേസ് തിങ്ക് ഓഫ് വാട്ട് വിൽ ദ റിട്ടേൺ ടു മീ, വാട്ട് വിൽ ബി ദ റിട്ടേൺ ടു മീ ബിക്കോസ് ഐ ഡു ഇറ്റ്. ബട്ട് ദൈവം പ്രസാദിക്കുന്ന യാഗം, പ്രൈസ് ദ ലോർഡ്, ദൈവനാമത്തിന്റെ മഹത്വമല്ലാതെ നിനക്കെന്ത് പ്രയോജനം വരുമെന്നുള്ളതായ ചിന്തയോടെ അല്ല നീ അത് ചെയ്യേണ്ടത്. അങ്ങനെ നാം ചെയ്താൽ ദൈവം അംഗീകരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു യാഗം അതിനകത്തുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്താലോ ഒന്നും നമുക്ക് കിട്ടണ്ടെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ഇതാണ് യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു ഭാഗം കിട്ടാത്ത യാഗം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ റോൾ നമ്മൾ നിറവേറ്റുക, നമുക്കുള്ളത് കർത്താവ് തരും. എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം പറഞ്ഞാതെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോ നമ്മുടെ ഭാഗം കർത്താവ് നോക്കിക്കൊള്ളും എന്നുള്ളതായ ആ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുന്ന ഒരു സമർപ്പണമാണത്. യെസ്, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം കടൽക്കര ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പത്രോസൊക്കെ മീൻ പിടിപ്പാൻ പോയി, അവർ രാത്രി മുഴുവൻ മീൻ പിടിക്കുകയായിരുന്നു. അപ്പോ കർത്താവ് അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവർക്കൊന്നും കൊടുക്കാനില്ലായിരുന്നു. അവരെന്താ പറഞ്ഞു? ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ പ്രകാരം അവർ വലയിറക്കി, അവർ വലിയൊരു മീൻപിടുത്തം അവർക്ക് കിട്ടി. അവരത് മുന്നോട്ട് കൊണ്ടുവന്നു, അവര് കരയിലിറങ്ങി. അപ്പൊ അവരെന്താ കണ്ടത്? അവർക്ക് വേണ്ടി ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കുന്നത് കനലിന്മേൽ ചുട്ടതായിട്ടുള്ള മീനും അപ്പവും അവർ കണ്ടു. എന്ന് പറഞ്ഞ എന്തോ അതിന്റെ അർത്ഥം? നിന്റെ അധ്വാനം നീ അധ്വാനിക്കണം, രാത്രി മുഴുവനും അധ്വാനിക്കണം. എന്നാൽ നീ പിടിക്കുന്നതല്ല നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തായിട്ടൊന്ന് ദൈവം കരുതിയിട്ടുണ്ട്. ഈ ധൈര്യമുള്ളവർക്ക് എന്റെ ഷെയർ എന്താണെന്ന് അറിയാതെ ഇൻവോൾവ് ചെയ്യാൻ ഒക്കെ ഉള്ളൂ. സ്വീകരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നു. അതിനകത്ത് ഒരു ആരാധനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാം. വിശ്വസിക്കുന്നവര്, സ്വീകരിക്കുന്നവര് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ. ഹല്ലേലൂയ. അതേ അധ്യായം തന്നെ നാം വായിക്കുമ്പോൾ അതിന്റെ 11:11
വിശ്വാസത്താൽ സാറയും.
13:11 വായിച്ചു കഴിഞ്ഞത് തന്നെയാ, ഒന്നോട് വായിച്ചാട്ട്.
നമുക്ക് മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിൽ പുറത്തു വെച്ച് ചുട്ടുകളയുന്നു.
എന്ന് പറഞ്ഞാൽ അതിന്റെ മിച്ചമായി അവിടെ ഒന്നും കാണാനില്ല. അവിടെ അത് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ചെയ്യുക ദൈവത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനകത്തും ആ മൃഗത്തിന്റെ എക്സാമ്പിൾ നമ്മൾ ഏറ്റെടുത്താൽ, പ്രൈസ് ദി ലോർഡ്, പ്രത്യേകിച്ചൊരു മോണുമെന്റോ പ്രത്യേകിച്ചൊരു മെമ്മോറിയലോ ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് ഒന്ന് എടുത്തു കാണിക്കുവാൻ ഇന്ന ആൾ ഇന്നത് ചെയ്തെന്ന് പറഞ്ഞൊന്ന് എടുത്തു കാണിപ്പാൻ ഇല്ലെങ്കിലും, ഹല്ലേലൂയ, നീ ചെയ്ത് അവസാനിപ്പാൻ നീ ഒരുങ്ങിയാൽ, നീ ദൈവത്തിനു വേണ്ടി കൊടുത്ത് പ്രവർത്തിച്ച് തീരുവാൻ നീ ഒരുങ്ങിയാൽ, ആ സമർപ്പണവും ഒരു യാഗമാ. യെസ്. ഒന്നാമതായി നമുക്കുള്ള ഷെയർ നോക്കാതെ, രണ്ടാമതായി ഞാൻ പ്രവർത്തിച്ച് തീരട്ടെ എന്ന് നീ കരുതുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ പാളയത്തിന് പുറത്തു വെച്ച് ചുടപ്പെടുന്ന മൃഗത്തിന്റെ പിക്ചറാണ് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് കാണിച്ചു തരുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം ഏറ്റെടുക്കുവാൻ നാം തയ്യാറാണോ? ഹല്ലേലൂയ. കർത്താവിൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ വെളിപ്പെടും. നമ്മുടെ പ്രവർത്തനം കർത്താവിൽ വെളിപ്പെടും. ഭൗതികമായി പേരായ പെരുമയായ ഒന്നും ആരും വലുതാക്കി പൊക്കി കാണിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. നമ്മുടെ ജീവിതം അതിനു മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പാളയത്തിന് പുറത്ത് നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് നാം അവന്റെ അടുക്കൽ ചെല്ലുക. ഇതിനകത്ത് ഒരു യാഗമുണ്ട്, യേശുവിന്റെ നിന്ന് ചുമക്കുന്ന യാഗം, ഒരു സാക്രിഫൈസാ. സുവിശേഷം പലർക്കും മാന്യതയുള്ളതാ. ഒരു പട്ടക്കാരനാകുക, അല്ലെ ഒരു വളരെ ഒരു വലിയ ചർച്ചിൽ ഒരു ശുശ്രൂഷനാകുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഒത്തിരി സമൂഹത്തിൽ മാന്യതയുള്ള കാര്യമാ. അപ്പൊ അങ്ങനെയുള്ള ആ മാന്യത കണ്ടോണ്ട് അതാകാനായി നാം ശ്രമിച്ചെന്ന് വരാം, അല്ലേ? എന്നാൽ അത് അതിന്റെ ഗ്ലാമർ കൊണ്ടുള്ള ഒരു ആകർഷണമാണ്. അതിനകത്ത് സാക്രിഫൈസ് അല്ല, അത് നമ്മെ തന്നെ നാം വളർത്തുന്ന, വളരാനുള്ള നമ്മുടെ ആ വ്യഗ്രതയിലാണ് ഒരു പക്ഷേ നമ്മളത് ചെയ്യുന്നത്. എന്നാൽ അതിലുപരിയായി ഇതിനകത്ത് യാഗം എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞാൽ, സ്ഥാനമാനമൊന്നും ഇല്ലെന്നും വേണ്ടെന്നും അല്ല, അത് മാത്രമായി അവസാനിക്കാതെ, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ പ്രശംസിക്കുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മള് കൂടുണ്ടെന്നും, വിശ്വാസികളെ അപമാനിക്കുന്ന സാഹചര്യം ഞാനെങ്ങും അവിടെ ഇല്ലേ എന്നും പറയുന്ന ഒരു രീതി നമുക്കുണ്ടാകരുത്. യേശു അപമാനിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്, യേശുവിന്റെ ശിക്ഷയാണ് എന്ന് ഏറ്റെടുക്കുവാൻ നമുക്കിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു യാഗം ജീവിതത്തിലെ വലിയ അവസരമാണ്. കർത്താവായ യേശു ഗദസമനത്തോട്ടത്തിൽ ഇരുന്ന് ആയിരുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനതമാണ്. എന്ന് പറഞ്ഞ് മടങ്ങി വന്നപ്പോ ഈ കാണുന്ന ആളുകൾ അല്പദൂരം പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നപ്പോ ആളുകളെല്ലാം ഉറങ്ങുകയാ. നിങ്ങൾക്ക് അല്പസമയം എന്റെ കൂടെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലേ? എന്നാ എന്ത് ഉത്സാഹത്തോടെയാണ് അഞ്ചപ്പത്തെ 5000 പേരെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ ഈ ശിഷ്യന്മാര് കൊട്ടയുമായിട്ട് നടന്നത് എത്ര ഉത്സാഹത്തോടെയാ അല്ലേ? അല്ലേ? നമ്മളൊക്കെ പിള്ളേരെന്തെങ്കിലും എന്തെങ്കിലും ഫെസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ എന്തെങ്കിലും യു ഡു സം ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി, എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് യങ് പീപ്പിൾ? ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. പിക്നിക് ആവും, എന്തോ ഉത്സാഹമാണ്. അതല്ല, യേശുവിനെ നിന്ദിക്കുന്ന ഒരു രംഗത്തും ഞാനുണ്ടാകും. ആര് പറയും? ഇതിനകത്തൊരു യാഗമുണ്ട്, അങ്ങനെ ഒരു സാക്രിഫൈസ് ഉണ്ട്, അത് നമുക്ക് ഏറ്റെടുക്കാം. വീണ്ടും പറയട്ടെ, ആകയാൽ നമ്മൾ അവന്റെ നിന്നച്ചു കൊണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്തല്ല, സ്ഥാനമാനമുള്ള സ്ഥലത്തല്ല, പാളയത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദ ക്യാമ്പ്, ഈവൻ ഇഫ് ഐ ആം ഔട്ട്കാസ്റ്റ്, ഐ സ്റ്റാൻഡ് ഫോർ ജീസസ്. ദാറ്റ് ഈസ് അഗെയിൻ എ സാക്രിഫൈസ്. അതാ അവിടെ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, പ്രാക്ടിക്കലി നമുക്ക് വളരെ അന്വർത്ഥമായ മീനിങ് ഫുൾ ആയ രണ്ട് കാര്യങ്ങൾ. ഹല്ലേലൂയ. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിന്റെ 14-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ.
ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നു.
അപ്പോ അതിനകത്ത് സാക്രിഫൈസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒരു ത്യാഗമുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ പ്രിവിലേജസ് മാറ്റിവെക്കാനുള്ള ഒരു മനോഭാവം. നമ്മളൊരു വീട് പണിതു, നമ്മുടെ സ്വന്തം വീടല്ലേ, വീട് വാങ്ങിച്ചു. അത് നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിലും ഇത് നിലനിൽക്കുകയില്ല, ഇവിടെ ഞാൻ സ്ഥിരമല്ല. ഒരു സഭയുടെ അന്തരീക്ഷമാണെങ്കിൽ, അല്ല നിങ്ങളുടെ വീടോ നിങ്ങളുടെ സ്ഥാപനമോ എവിടെയെങ്കിലും ആകട്ടെ, നിങ്ങൾക്ക് ന്യായമായി വരുന്നതായ ചില കാര്യങ്ങൾ തൽക്കാലം അത് കിട്ടിയില്ലെങ്കിലും അത് സഹിക്കാനുള്ള മനോഭാവം, പ്രൈസ് ദ ലോർഡ്, ആമേൻ എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ സ്വന്തമെന്നുള്ള ആ അഭിമാനം എന്നുള്ളതാൽ ഉപരി, ഞാനിത് ഉപയോഗിക്കുന്ന ഒരു ഉപവാക്താവ് എന്ന രീതി മാത്രം നമ്മൾ കരുതണം. അബ്രഹാം തുടർച്ചയായിട്ട് യാഗം കഴിക്കുന്ന ആളായിരുന്നു. എന്നാ അബ്രഹാമിന്റെ ഈ തരത്തിലൊരു യാഗമുണ്ട്, എന്താണെന്നറിയാമോ? വാഗ്ദത്ത ദേശത്ത് അവനൊരു പരദേശിയെ പോലെ ജീവിച്ചു. അറിയട്ടിങ് വാഗ്ദത്ത ദേശത്ത് പരദേശിയെ പോലെ, പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും ഇടപെടുമ്പോ നമ്മുടെ റൈറ്റ്സ് എന്താണെന്നാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നേ. യു ഹൈലൈറ്റ് യുവർ റൈറ്റ്സ്, യു ഹൈലൈറ്റ് യുവർ അതോറിറ്റി, യു ഹൈലൈറ്റ് ദ ഹാർഡ് വർക്ക് യു ഹാവ് ഡൺ, ആൻഡ് യു വാണ്ട് എ റിവാർഡ് ഫ്രം അതേഴ്സ്. ബട്ട് ദർ ഇസ് എ സാക്രിഫൈസ് ഇൻവോൾവ്ഡ് വെൻ യു സേ ഐ ഹാവ് ഓൾറെഡി ഡൺ വാട്ട് ഗാഡ് ഹാസ് എനേബിൾഡ് മീ. ഇത് സകലതും ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിനും കൊള്ളരുതാത്ത ദാസന്മാരെന്ന് പറയണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഈ പറയുന്ന യാഗം അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ വീട്ടിലായാലും സഭയിലായാലും എവിടെ ആയാലും, യുവാക്കന്മാർ, യു ഡു ദ ഡ്യൂട്ടി ബട്ട് യു ഡോണ്ട് ക്ലെയിം ദാറ്റ് മച്ച് ഓഫ് പ്രിവിലേജ്. ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. The tension in the society will go. The tension in the homes will go. Hallelujah. That is something you need to leave off. The privileged part you need to leave off. Take up duties. Prayasola gariwa. Praise the Lord. Appo ee bhoomiyil annirum paradeshigalum ennulla reethiyil nammal jeevikkuka. Hallelujah. അങ്ങനൊരു യാഗം ഒരു പിതൃദേശം നാം അന്വേഷിക്കുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. അങ്ങനെയാണേൽ ഒത്തിരി അതിരുവഴക്കുകൾ കുറഞ്ഞിരിക്കും. ഈ അതിരുവഴക്ക് എന്ന് പറയാൻ ഭൂമിയുടെ അതിരുവഴക്ക് തന്നെയല്ല, നമുക്കൊക്കെ ബൗണ്ടറീസ് ഉണ്ട് അല്ലേ. നമുക്കൊക്കെ നമ്മുടെ അധികാരമുള്ളതായ ചില നമുക്ക് ചുറ്റും ഇങ്ങനെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട് പലപ്പോഴും. ആ വട്ടത്തിന്റെ അകത്തേക്ക് ആരെങ്കിലും കയറിയാൽ നമുക്ക് പറഞ്ഞില്ലേലും നീരസം തോന്നും ഇല്ലേ. അത് മാറ്റിവെച്ചിട്ട് ഏറ്റു പറയാം, ഐ എം എ സ്ട്രേഞ്ചർ. പറഞ്ഞാട്ട് യെസ്, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ കാര്യത്തിൽ. പിന്നെയും പറയുകയാണ് അവിടെ നിങ്ങൾ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പഴയ കാലത്ത് ഒരു 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 കാളയെ അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെലവിടണമായിരുന്നല്ലേ. യാഗം അർപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോ അതിന് മുതലില്ലാത്ത ആളുകൾ ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കാം, മുതലില്ലെങ്കിൽ കുറുപ്രാവിനെ കൊടുക്കാം, പ്രാവിൻ കുഞ്ഞിനെ കൊടുക്കാം. കർത്താവായ യേശുവിനെ ടെമ്പിളിൽ കൊണ്ടുപോയി. ആ സമയത്ത് മാതാപിതാക്കന്മാര് കുറുപ്രാവിനെ അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവര് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ ലക്ഷണമാണ്. എന്നാൽ പുതിയ നിയമ കാലത്ത് ഈ ആടിനെ കൊടുക്കാനുള്ള പണം നിങ്ങൾക്കില്ല, പ്രാവിനുള്ള പണം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് ഉപയോഗിച്ച് മാത്രം ദൈവത്തിന് സ്തോത്രം പറയുന്നതിനെ യാഗമായി ദൈവം എടുത്തേക്കാവുന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ അദരഫലം എന്ന അതിനെ ദൈവം എന്തായിട്ട് എടുത്തിരിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ, ഒരു സ്തോത്രം പറയാൻ കഴിയാവുന്ന അതിനേക്കാളും പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഒരു സ്തോത്രം പറയാൻ കഴിയാതെ വണ്ണം, ഒരു സ്തോത്രം പറയാൻ കഴിയാവണം അതിനേക്കാളും പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഇമ്പോർട്ടന്റ് ആ നിസാരപ്പെട്ട കാര്യങ്ങൾ. അത് ടോക്കൺസ് ആയിട്ട് വരുമ്പോ ദൈവം അത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൊച്ചു കാര്യം നമ്മൾ നിഷേധിച്ചാൽ കോൺസിക്വൻസ് വളരെയാ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മളൊക്കെ കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കും, കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കും. കൈ ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നതിന്റെ ആണ്ട് വലിയ കാര്യമുണ്ടോ? ഒത്തിരി ഉണ്ട്. ഇത് ഇന്ത്യൻ പാർലമെന്റിലാണെന്നിരിക്കട്ടെ, ഏതോ ഒരു പ്രമേയം അവിടെ അവതരിപ്പിച്ചു, സ്പീക്കർ പറയുക, ഈ പ്രമേയത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം കൈവക്ക് എന്ന് പറഞ്ഞാൽ ഭാരതദേശത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു നിയമം, അത് പരാജയപ്പെടുകയോ വിജയപ്പെടുകയോ ചെയ്യുന്ന ഇരിക്കുന്ന ആള് കൈപൊക്കുന്നത് കൂടെ അല്ലേ? അല്ലേ? അയ്യോ, കൈപൊക്കുന്നതിനകത്ത് എന്തോ ആയിരിക്കുന്ന വിചാരിച്ച് ഇങ്ങനെ കൈവച്ചുകൊണ്ടിരുന്നാൽ പ്രമേയം പരാജയപ്പെടുകയില്ലയോ? അത് ഇന്ത്യ രാജ്യത്തെ മുഴുവനും ബാധിക്കും. മനസ്സിലായല്ലോ. നിന്റെ ഒരു സ്തോത്രം നിന്റെ ജീവിതത്തെ മുഴുവനും ബാധിക്കും. പറഞ്ഞില്ലെങ്കിൽ, പറയേണ്ട സമയത്ത് സ്തോത്രം പറയാത്തവന്റെ ജീവനെ അത് ബാധിക്കും. അതുകൊണ്ട് വാ തുറന്ന് പറഞ്ഞോണം. ഹല്ലേലൂയ. ദൈവം സ്തോത്രത്തെ യാഗമായി അംഗീകരിക്കുന്നു. അപ്പൊ എത്ര വേണമെങ്കിലും യാഗം അർപ്പിച്ചുകൂടെ? അർപ്പിക്കാമോ? യെസ്. പ്രൈസ് ദി ലോർഡ്. എന്നാ ആ ഒരു യാഗത്തിന്റെ അല്പം കൂടെ ഉയർന്ന യാഗം അതിനകത്തുണ്ട്. എന്താണെന്നറിയാമോ? ഇടവിടാതെ അർപ്പിക്കുന്നതിനകത്ത് ഒരു സാക്രിഫൈസ് ഉണ്ട്. ഒരു സ്തോത്രം പറയാൻ വലിയ സാക്രിഫൈസ് ഒന്നും വേണ്ട. എന്നാൽ തുടർച്ചയായിട്ട് സ്തോത്രം പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ അല്ലേ. തുടർച്ചയായിട്ട് സ്തോത്രം പറയണമെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞാൽ, സൗകര്യമുള്ളപ്പോ ദൈവത്തെ ആരാധിക്കുന്നതല്ല, നീ വിലമതിക്കുന്ന ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമ്പോൾ അതിലൊരു യാഗമുണ്ട്, ദൈവം പ്രസാദിക്കുന്ന യാഗമുണ്ട്. എനിക്ക് അതുണ്ട്, ഇതുണ്ട്, എനിക്ക് സൗകര്യമില്ല, എനിക്ക് വിലയുള്ള ചില കാര്യങ്ങൾ നഷ്ടപ്പെടും ആരാധിക്കുന്നോട് പറയുന്നവൻ, അവൻ വാസ്തവത്തിൽ യാഗം കഴിക്കുന്നില്ല. അവൻ, പ്രൈസ് ദി ലോർഡ്, അതിനേക്കാളും ശ്രേഷ്ഠമായ യാഗമാണ് ജീവിതത്തിൽ വിലപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവത്തെ ആരാധിപ്പാൻ വേർതിരിക്കുമ്പോൾ. സ്വീകരിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇടവിടാതെ സ്തോത്രം അർപ്പിക്കുക, അതിനകത്തൊരു യാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒടുവിലായിട്ട്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുന്ന യാഗം, കൂട്ടായ്മ കാണിക്കുന്ന യാഗം, അതെങ്ങനെ യാഗമായിട്ട് വരുന്നേ എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ സൗകര്യം പോലെ ഒട്ടും കഷ്ടപ്പെടാതെ, വിതൗട്ട് ടേക്കിംഗ് എനി ട്രബിൾ, വാട്ട് എവർ വേ വി കൻ ഹെൽപ്പ് അതേഴ്സ്, വി ആർ ഗോയിങ് സംവെയർ ഇൻ ദ കാർ, സംബഡി ഇസ് ദെയർ ഓൺ ദ റോഡ്, യു പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ്, ഗുഡ്. പക്ഷെ രാത്രിയിൽ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്, കാർ സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോകണം, കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവിടെ വരുമ്പോൾ നമുക്കൊരു ശകലം പ്രയാസമാണ് അല്ലേ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോ കൊടുക്കുന്നതിൽ എന്തോ വേണം, ത്യാഗം വേണം. യു നീഡ് ടു ഹാവ് സാക്രിഫൈസ് ഇൻ ഗിവിംഗ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മൾ ആദ്യമേ ഗിവിംഗ് ആ പറഞ്ഞു തുടങ്ങിയത് അല്ലേ? ഈ ഗിവിംഗിനെ എങ്ങനെ യാഗമാക്കാമെന്നാ പറഞ്ഞത്. നമുക്ക് സൗകര്യമുള്ളതും ഒക്കുന്നതും ഒക്കെ ചെയ്താൽ അത് പോരാ, യാഗമാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അതിനകത്ത് ത്യാഗമുള്ളപ്പോൾ, when there is a little bit of hard work or trouble or investment in giving, it amounts to sacrifice. Praise the Lord. അപ്പോ ദൈവം പ്രസാദിക്കുന്നതാണെങ്കിൽ സൗകര്യമുള്ളത് ചെയ്താൽ പോരാ, സൗകര്യം ഉണ്ടാക്കി ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? Hallelujah. God pleases when you make it convenient, not just when it is convenient. That is something more than that. Hallelujah. ഇന്ന് പകൽക്കാലം നാം വളരെ ആഴമായ ചില കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന് യാഗത്തെ ചില തത്വങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ആറ് കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് ഈ ഭാഗത്ത് നിന്ന് എല്ലാ തലകളും ഉണക്കിയാട്ടെ. പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, അങ്ങേ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അവിടെ നിശ്ചയിക്കുന്നു, അവിടുന്ന് അത് പറഞ്ഞിരിക്കുന്നു. ഞാന് ഒരാരാധനയുടെ ഫോമാറ്റ് ഉണ്ടാക്കി എന്നേക്കും ഒരു ആരാധന ചെയ്യുന്ന ആളല്ല, എന്നും പുതുമയിൽ അങ്ങ് ആരാധിക്കുന്ന ആളായി ഇടിഞ്ഞുകിടക്കുന്ന യാഗപീഠങ്ങളെ പണിയുന്ന ആളാകുവാനായിട്ട് ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ കടം വാങ്ങിയതും ഏച്ചു വെച്ചതും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തതല്ല, ഞാൻ ഒറിജിനലായിട്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് ആരാധിപ്പാനായിട്ട് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ അഹംഭാവവും എന്റെ സ്വയവും കാണിക്കുവാനല്ല ഞാൻ ദൈവസന്നിധി വരുന്നത്, ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തി, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഇതാ ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നെന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റു പറയാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു ഒരു തീരുമാനത്തിന്റെ സമയം, ഒരു സമർപ്പണത്തിന്റെ സമയം, നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വ്യത്യാസപ്പെടും വണ്ണം, ദൈവം പ്രസാദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുവാൻ തക്ക വണ്ണം. ഹല്ലേലൂയ. കേവലം ഒരു സ്വയത്തിന്റെ പ്രസന്റേഷൻ അല്ല, ദൈവത്തിന് വാസ്തവമായിട്ട് ദൈവം അംഗീകരിക്കുന്ന കൊടുക്കാനായിട്ട് നമുക്കിടയാകുമാറാകട്ടെ. ആ സമർപ്പണം നമുക്ക് ചെയ്യാം. ഏത് കാര്യത്തിലും എനിക്കെന്ത് കിട്ടുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ ഒരു കോണിക്കുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് എനിക്കുള്ളത് എന്റെ ദൈവം തരും, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നൊരു തീരുമാനം ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളില്, സഭയില്, വീട്ടില്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, എവിടെയും ആകട്ടെ, എനിക്കെന്ത് കിട്ടുമെന്നുള്ള കൺസേൺ മാറ്റിവെച്ചിട്ട് എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ഇതാ ഞാനത് ചെയ്യും, എന്റെ പരിധിയിലുള്ളത് ഇതാ, എന്നെ കൊണ്ട് കഴിയുന്ന നന്മ ഇതാ ഞാൻ ചെയ്യും, ആ ഒരു യാഗം ഏറ്റെടുക്കുവാൻ ഇന്ന് മുതൽക്കാലം നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. എല്ലാവരും സമർപ്പിച്ചാട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനം പറയുമ്പോൾ ഒരു തീരുമാനത്തിന്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവേ, ഞാൻ ഇല്ലാതെ വന്നാലും അങ്ങക്ക് വേണ്ടി പ്രവർത്തിച്ച ഞാൻ ചാമ്പലായി വെന്തുപോകുന്ന മൃഗത്തെ പോലെ ഒരു ഒരു യാഗമാകുവാനായിട്ട് ഞാനിതാ സമർപ്പിക്കുന്നെന്ന് നമുക്ക് ഏറ്റു പറയാം. കർത്താവേ, സുവിശേഷത്തിന്റെ അഭിമാനമല്ല, സ്ഥാനവും മാനവും കിട്ടുന്ന സ്ഥലത്ത് മാത്രമല്ല, കർത്താവിന്റെ നിന്ന് ഏറ്റെടുക്കുവാനായിട്ട് ഞാനിതാ വരുന്നു. യേശുവിന്റെ നിന്ന് വഹിച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ നിൽപ്പാനായിട്ട് ഞാനിതാ വരുന്നെന്ന് നമുക്ക് ഏറ്റു പറയാം. പ്രൈസ് ദ ലോർഡ്. കർത്താവേ, എന്റെ പ്രിവിലേജ്, എന്റെ അതോറിറ്റി, എന്റെ അധികാരം, ഇതിനൊക്കെ വെല്ലുവിളി ഉണ്ടായാലും ഞാൻ ഒരു അന്യനും പരദേശിയുമാണ്. ഹല്ലേലൂയ. ഞാനിതൊന്നും ഓൺ ചെയ്യുന്നില്ല, ഞാൻ കടന്നുപോകുന്ന ഒരാളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ജീവിതം ചെയ്യുവാൻ ഒരു തീരുമാനം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊന്നും ക്ലെയിം ചെയ്യാതെ ചെയ്തത് ദൈവത്തിന് വേണ്ടി ചെയ്തു തീരുമാനിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആരാധന സൗകര്യത്തിന്റെ ഒരു വസ്തുതയായി മാറാതെ സൗകര്യമുണ്ടാക്കി, ഹല്ലേലൂയ, ക്രമീകരണങ്ങൾ ചെയ്ത് ചില നഷ്ടങ്ങൾ സഹിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഒരു വെല്ലുവിളിയാണ് ഇന്ന് മുതൽകാലം നമ്മൾ കേട്ടത്. അത് നമുക്ക് ഏറ്റെടുക്കാം. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ സൗകര്യം അനുസരിച്ച് മാത്രം ചെയ്യാതെ സൗകര്യങ്ങൾ ഉണ്ടാക്കി വേണ്ടി വന്നാൽ ത്യാഗങ്ങൾ സഹിച്ച് കൊടുത്ത് നഷ്ടങ്ങൾ സഹിച്ച് മറ്റുള്ളവരെ സഹായിപ്പാനുള്ള ഒരു തീരുമാനം ദൈവമക്കളെ നമുക്ക് ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ അംഗീകാരമായി യാഗം കഴിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org